ജയിലിലെ ഭക്ഷണ നേരങ്ങളെ പ്രേം ക്രമീകരിക്കുന്നത് നമസ്കാര സമയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. അതികാലത്ത് സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാലുടൻ എല്ലാവർക്കും ഓരോ ഗ്ലാസ് പാൽ, പിന്നെ 9 മണിക്ക് പ്രഭാത ഭക്ഷണം വരെ ഇഷ്ടംപോലെ കയറിയിറങ്ങി കുടിക്കാൻ പാകത്തിൽ ചായ. കുബൂസും ഡാൽക്കറിയുമാണ് പ്രഭാത ഭക്ഷണം. ഉച്ചയ്ക്ക് കഷ്ടിച്ച് 12 മണി ആവുകയുള്ളൂ. ലുഹുർ കഴിഞ്ഞാലുടൻ ആഹാരം തയ്യാർ. കബ്സ എന്ന മജ്ബൂസും എന്നുമൊക്കെ വിളിക്കുന്ന ഒരു തരം അറബ് ബിരിയാണിയാണ് എല്ലാ ദിവസവും. ഒരു വലിയ തളികയിൽ 10 പേർക്ക് ഒന്നിച്ചു കഴിക്കാൻ പാകത്തിലാണ് ആഹാരം കൊണ്ടുവരിക. അറബി ശൈലിയിൽ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഒരു തളികയിൽ നിന്ന് ഒന്നിച്ചു കഴിച്ചുകൊള്ളണം. കോഴി, ആട്, ഒട്ടകം ഇവയുടെ ഇറച്ചിയിട്ട് വേവിച്ചത് ഓരോ ദിവസം മാറി മാറി വരും. അതിൽ ആട്ടിറച്ചി ഇട്ട് വേവിക്കുന്ന ദിവസം ഞാൻ ഒന്നും കഴിക്കില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ മറന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. ശരീരം നന്നാക്കാൻ ജയിൽ പോലെ നല്ല ഇടം വേറെയില്ല. വന്ന പോലെയെങ്കിലും നമുക്ക് തിരിച്ചു പോകണ്ടേ? നാട്ടിൽ ചെല്ലുമ്പോൾ കോലം കണ്ട് ഭാര്യ നെഞ്ചത്ത് കൈവയ്ക്കാൻ ഇടം കൊടുക്കരുത്. നമ്മൾ അനുഭവിച്ച് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഹമീദ് എപ്പോഴും എന്നെ നിർബന്ധിക്കും. പക്ഷേ ആര് എന്തൊക്കെ പറഞ്ഞാലും സമാധാനിപ്പിച്ചാലും എനിക്കതുമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആട്ടിറച്ചി എന്ന് കേൾക്കുമ്പോഴേ എന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു കവിയും. ആദ്യമൊക്കെ വിശപ്പോടെ ചെന്ന് ആഹാരത്തിൽ കൈയിട്ട് കഴിയുമ്പോഴാവും ഇന്ന് ആട്ടിറച്ചിയാണെന്ന് അറിയുക. ഒന്നും മിണ്ടാതെ കൈക്കുടന്ന് ഞാൻ എഴുന്നേറ്റ് പോകും. പിന്നെ പിന്നെ നേരത്തെ ചോദിച്ചു വെക്കും. ആടാണെന്നറിയുന്ന ദിവസം ഞാൻ ആഹാരത്തിന്റെ അടുത്തേക്ക് പോവില്ല. അന്ന് പിന്നെ അസുരശേഷമുള്ള ചായയിലും ബിസ്ക്കറ്റിലും എന്റെ ഭക്ഷണം ഒതുങ്ങും. അതുതന്നെയാണ് രാത്രിയിലെയും സ്ഥിതി. മഹ്രീബിനും ഇഷ നമസ്കാരത്തിനും ഇടയിലാണ് രാത്രി ആഹാരം. അപ്പോഴും കുബൂസും ഇറച്ചിക്കറിയുമായിരിക്കും ഭക്ഷണം. ആട്ടിറച്ചിയാണെങ്കിൽ ഞാൻ മാറിയിരിക്കും. അത്ര വിശപ്പ് തോന്നുന്നെങ്കിൽ കുബൂസ് മാത്രം എടുത്ത് പച്ചവെള്ളത്തിൽ മുക്കി കഴിക്കും. തൊട്ടുകൂട്ടി തിന്നാൻ കറിയൊന്നുമില്ലാതെ ആ കഴിപ്പിൽ എനിക്കൊരു വിഷമവും വ്യത്യാസവും തോന്നിയിരുന്നില്ല. എത്രയോ കാലം എന്റെ പതിവായിരുന്നു അത്. സുമേസി ജയിലിന് ജയിലിന്റേത് എന്ന് കേട്ടറിവുള്ള സ്വഭാവങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. അത്രയും സ്വതന്ത്രമായിരുന്നു ബ്ലോക്കിലെ ഞങ്ങളുടെ ജീവിതം. വിസയില്ലാത്തവർ, വിസ പുതുക്കാത്തവർ, പത്താക്കയില്ലാത്തവർ, നമസ്കാരത്തിന് കൂടാതെ പൊതുനിരത്തിൽ നിന്നും പിടികൂടിയ മുസ്ലിങ്ങൾ, റമദാനിൽ ആഹാരം പാകം ചെയ്തവർ, പൊതുനിരത്തിൽ സിഗരറ്റ് വലിച്ചവർ, കൂടോത്രവും ക്ഷുദ്രഹോമവും നടത്തിയവർ, അറബികളുമായി ചില്ലറ ഗുസ്തികൾ നടത്തിയവർ എന്നിങ്ങനെയുള്ള നിയമലംഘനം നടത്തിയവരായിരുന്നു ഞങ്ങളുടെ ബ്ലോക്കിൽ ഉണ്ടായിരുന്നത്. ഏറിയതും കുറഞ്ഞതുമായ ശിക്ഷ, നാടുകടത്തൽ എന്ന ശിക്ഷയും വിധിക്കപ്പെട്ടവർ, കടുത്ത ക്രിമിനൽ കുറ്റം ചെയ്തവർ വേറെ ജയിലിലോ വേറെ ബ്ലോക്കിലോ ആയിട്ടാവും ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടത്. അത്രയും മാനസിക സമ്മർദ്ദമില്ലാതെ കഴിഞ്ഞ ദിവസങ്ങൾ ജീവിതത്തിലെവിടെയും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. സമയത്ത് ഭക്ഷണം കഴിക്കുക, നമസ്കരിക്കുക, ആവശ്യത്തിനും അതിലധികവും ഉറങ്ങുക, വെറുതെ ചിന്തിക്കുക, വേണ്ടുന്നത്ര വർത്തമാനം പറയുക, ജീവിതത്തെപ്പറ്റി പുതിയ വല്ലതും ഊഹിക്കുക, ഇതൊക്കെയായിരുന്നു ജയിൽ പതിവുകൾ. ലോകം നമ്മളെ അറിയുന്നില്ല, നമ്മൾ ലോകവും അറിയുന്നില്ല. അതാണ് സത്യത്തിൽ ഒരു ജയിൽ. അവിടെ കുളിക്കാനുള്ള സൗകര്യമില്ലായ്മയെക്കുറിച്ച് ഹമീദിന്റെ ഒരേയൊരു പരാതി. ആദ്യത്തെ കുറച്ചു ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേഹത്ത് വല്ലാത്ത വിയർപ്പ് പൊട്ടുന്നതിനെക്കുറിച്ചും ദുർഗന്ധം ഉയരുന്നതിനെപ്പറ്റിയും അവൻ സ്വയം പഴി പറയുന്നത് കേട്ടു. ഞാനപ്പോൾ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. പിന്നെ ഞാൻ എന്റെ വിരലിൽ കണക്കുകൂട്ടി. 3 വർഷം 4 മാസം 9 ദിവസം. അതോർത്ത് ഞാൻ വീണ്ടും വീണ്ടും കുലുങ്ങിച്ചിരിച്ചു. ഒരു പക്ഷേ അന്നേരം ഹമീദിനു പോലും എന്റെ ആ ചിരിയുടെ അർത്ഥം പിടികിട്ടിക്കാനില്ല. എന്നെപ്പോലെ ജയിലിൽ എത്തിപ്പെട്ട ഓരോരുത്തരും ഉണ്ടായിരുന്നു ഓരോരോ കഥകൾ. വേദനയുടെ, സങ്കടത്തിന്റെ, കഷ്ടപ്പാടിന്റെ, കണ്ണീരിന്റെ, നിരപരാധിത്വത്തിന്റെ, നിസ്സഹായതയുടെ കഥകൾ. ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച നിങ്ങൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളോടെ കേട്ടിട്ടുള്ള കഥകൾ. അവരിൽ ഒരാളുടെയും നൊമ്പരത്തെക്കുറിച്ച് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സ്വയം കടന്നുവന്ന പാതകൾ കഠിനം തന്നെയായിരുന്നു. അവർക്ക് ജീവിതത്തിലുണ്ടായിരുന്ന നഷ്ടങ്ങൾ മറ്റാരും നികത്തിക്കൊടുക്കാനാവാത്ത നഷ്ടങ്ങൾ തന്നെയാണ്. മറ്റു പലരുടെ സങ്കടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്റെ ജീവിതവും സങ്കടങ്ങളും വളരെ ചെറുതാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അവരിൽ ചിലരുടെയെങ്കിലും സങ്കടകഥകൾ എന്നെ സ്വന്തം സങ്കടത്തിൽ നിന്നും കരകയറ്റാൻ സഹായിച്ചിട്ടുള്ളതാണ് എന്ന് സത്യം. ഇങ്ങനെയൊരു കഥ പറയാൻ തക്കവണ്ണം തുടർ ജീവിതം നയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് തന്നെ ജയിലിൽ നിന്ന് കേട്ട ആ കഥകളാണെന്ന് ഞാൻ തുറന്നു സമ്മതിക്കാം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ എന്റെ സങ്കടം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തേനെ. ഏത് സങ്കടത്തിൽ നിന്നും കരകയറാനുള്ള ഒരേയൊരു വഴി നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക എന്ന് തന്നെയാണ്. ആഴ്ചയിലൊരിക്കൽ ജയിലിൽ ഒരു തിരിച്ചറിയൽ പരേഡുണ്ട്. അറബികൾക്ക് തങ്ങളുടെ അരികിൽ നിന്നും കടന്നു കഴിഞ്ഞ തൊഴിലാളികളെ കണ്ടെത്താനുള്ള ദിവസമാണത്. ആഴ്ചയിലൊരിക്കൽ ആവർത്തിക്കുന്ന കണ്ണീരിന്റെ ജയിൽവാസം. അന്ന് പ്രഭാത ഭക്ഷണം കഴിയുന്നതോടെ എല്ലാവരെയും ബ്ലോക്കിന് പുറത്തിരുത്ത് വരിവരിയായി നിർത്തും. പ്രതിയെ തിരിച്ചറിയാൻ വരുന്ന സാക്ഷിയെപ്പോലെ അറബികൾ ഞങ്ങളുടെ മുന്നിൽ നടക്കും. ഓരോ മുഖവും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു നിർഭാഗ്യന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണും. ആളെ തിരിച്ചറിയുന്നതും ചെവിക്കനം പൊട്ടുന്ന ഒരടിയുമായിരിക്കും അറബിയുടെ ആദ്യ പ്രതികരണം. ചിലർ ബെൽട്ടൂരി നെടുകയും കുറുകയും ദേഷ്യം തീർക്കുന്നതുവരെ അടിക്കും. അപ്പോൾ ദൂരെ പോലീസുകാർ നോക്കി നിൽക്കുണ്ടാവും. പക്ഷേ അവരിത് ശ്രദ്ധിക്കുന്ന കൂടിയുണ്ടാവില്ല. അതറിയാവുന്നത് കൊണ്ടേ തന്നെ ദൂരെ സ്വന്തം സ്പോൺസറെ കാണുമ്പോഴേ സകല ജീവൻ നഷ്ടപ്പെട്ട് ചിലർ വലിയ വായിൽ കരയാൻ തുടങ്ങും. മനുഷ്യൻ അവന്റെ നിസ്സഹായവസ്ഥയിൽ എത്ര അധീരനായി പോകുന്നു എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ഇത്രനാളും അനുഭവിച്ച കഷ്ടപ്പാടിൽ നിന്നും മോചനമായല്ലോ എന്ന ആശ്വാസത്തെയായിരിക്കും അയാൾ ജയിലിനുള്ളിൽ കഴിഞ്ഞിരുന്നത്. വീണ്ടും തന്നെ ക്രൂരമായി കഷ്ടപ്പെടുത്തിയ അറബിയുടെ അരികിലേക്ക് മടങ്ങിപ്പോവുക എന്നത് പലരും ചിന്തിക്കുന്നതിനും അപ്പുറത്തെ സംഗതിയാണ്. അത്രയും താണ്ഡനങ്ങൾ താണ്ടിയാവും അവർ അവിടെ എത്തിയിട്ടുണ്ടാവുക. എന്നാൽ അറബിക്ക് യാതൊരു ദയയും ദാക്ഷിണ്യവും ഉണ്ടാവില്ല. ഇവൻ എന്റെ പണം മോഷ്ടിച്ചതാണ്, എന്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അറബി അവനെ അപ്പോൾ തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകും. കൊല്ലാൻ കൊണ്ടുപോകുന്ന അറവ് മാടിന്റെ ദൈന്യതയാവും അപ്പോൾ അവന്റെ മുഖത്തുണ്ടാവുക. അവന്റെ നിലവിളി ജയിലിന്റെ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്കും ഉയർന്നു കേൾക്കും. അവൻ ഉച്ചത്തിൽ അവന്റെ നിരപരാധിത്യം വിളിച്ചു പറയുന്നുണ്ടാവും. ഒന്നും ശ്രദ്ധിക്കുവാൻ ആരും ഉണ്ടാവില്ല. അറബി അവന്റെ നിയമം അവന്റെ ഇഷ്ടം പോലെ നടപ്പിലാക്കും. ഒരന്യരാജ്യത്തിന്റെ ജയിലിനുള്ളിൽ ഞങ്ങൾ എത്രയധികം സ്വാതന്ത്ര്യം അനുഭവിച്ചുവോ അതിലപ്പുറം സ്വാതന്ത്ര്യം സ്വന്തം രാജ്യത്തെ ഒരു ജയിലിൽ ഒരു അറബി അനുഭവിക്കുന്നു എന്നു മാത്രം അതിനെ കണ്ടാൽ മതി. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന്റെ ഒരു പേപ്പർ കഷ്ണം കയ്യിലുണ്ടെങ്കിൽ ഏതൊരറബിക്കും അന്നേ ദിവസം സുമേസി ജയിലിനുള്ളിൽ യഥേഷ്ടം കറങ്ങി നടക്കാം. ഓടിപ്പോയ തന്റെ അടിമയെ കണ്ടെത്തിയാൽ വലിച്ചുയച്ചുകൊണ്ട് ജയിൽ വാർഡന്റെ മുന്നിൽ ഹാജരാക്കാം. അവനെ പറ്റിയുള്ള യാഥാർത്ഥ പരാതി ബോധിപ്പിക്കാം. പിന്നെ കേസിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. നിസ്സാര കുറ്റത്തിന് അകത്തായവർ ക്രിമിനൽ കുറ്റവാളികളാകുന്നു. പിന്നെ നിയമം ശരിയത്ത് കോടതി ശിക്ഷ, അതല്ലെങ്കിൽ അവനെ കൂടെ കൊണ്ടുപോകണമെന്ന് അറബിക്ക് ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ നാടുകടത്താൻ നിർദ്ദേശിക്കാം. എങ്കിൽ മാത്രം അവൻ രക്ഷപ്പെട്ടു. പിന്നെ കൊണ്ടുപോകാനാണ് വിധിയെങ്കിൽ പിന്നെ അവന്റെ കഥ കഴിഞ്ഞു എന്ന് ചിന്തിച്ചാൽ മതി. ഓടിപ്പോയതിന്റെ ദേഷ്യത്തിൽ ഇനിയുള്ള കാലം അറബി ഇവനോട് എങ്ങനെയാവും പെരുമാറുക എന്ന സ്വജീവിതത്തിലൂടെ വളരെ നേരിയ മട്ടിൽ ഒന്ന് കണ്ണോടിച്ചപ്പോൾ തന്നെ എന്റെ ഉള്ളിൽ കിടിലത പെരുകി. ഈ വേദനയും അതിജീവിച്ചു പോരുവാൻ ആ നിർഭാഗ്യന്മാർക്ക് കഴിയട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ മാത്രമേ മറ്റുള്ളവർക്ക് കഴിയൂ. പരേഡ് ദിവസം പിന്നെ ബ്ലോക്കിൽ ആകെയൊരു മൂകതയായിരിക്കും. അതുവരെ ഞങ്ങൾക്കൊപ്പം ഒരു ബ്ലോക്കിൽ കഴിച്ചുകൂട്ടി വർത്തമാനം പറഞ്ഞ, നാടിനെക്കുറിച്ച് സ്വപ്നം കണ്ട് കളിച്ചു ചിരിച്ച് ആഹാരം പങ്കുവച്ച ഒരുവന്റെ നഷ്ടത്തിന്റെ സങ്കടമാവും മനസ്സിനേറിയ. മെയിൻ ഹാൾ കടന്ന് അപ്പുറം വരേക്കും നീണ്ട അവന്റെ നിലവിളിയുടെ മുഴക്കമായിരിക്കും കാതുനിരയെ. പിന്നെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വർത്തമാനം പറയാനും ഒന്നും തോന്നില്ല. ആ വേദന ഒന്ന് മാഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്ത ഒരാഴ്ചയെത്തും. അന്നും ഏതെങ്കിലും ഒരു നിരപരാധിക്ക് നറുക്ക് വീഴും. ജയിൽ എന്നത് അത്ര സുഖകരമായ ഓർമ്മയൊന്നുമല്ല. ഉച്ചഭക്ഷണം വരെ നീണ്ടു നിൽക്കുന്ന 2 മണിക്കൂറിനുള്ളിൽ നൂറുകണക്കിന് അറബികളാവും ഞങ്ങളുടെ പരേഡ് ലൈനിൽ കടന്നു പോവുക. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എനിക്കും ഹമീദിനും എന്തൊരു പേടിയായിരുന്നു. എപ്പോഴാണ് ഞങ്ങളെ തേടി ആ നിർഭാഗ്യം കടന്നു വരിക എന്ന ആദ്യയോടെ 2 മണിക്കൂറുകൾ. വല്ല സാമ്യവും തോന്നിപ്പോയാൽ പൊറുപ്പില്ലാതെ ഒരു കത്തലാണ് വയറ്റിനുള്ളിൽ. ഞങ്ങൾക്ക് പരിചയമുള്ള ആരുമല്ല എന്നുറപ്പായെങ്കിലേ പിന്നെ ആ കത്തൽ മാറുകയുള്ളൂ. പല നിർഭാഗ്യവന്മാരുടെ കണ്ണീരിനെ താണ്ടിയാണ് ഞങ്ങൾ പോരുന്നതെങ്കിലും ആ 2 മണിക്കൂർ കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരാശ്വാസമാണ് എനിക്ക് തോന്നുക. ആ സ്വാർത്ഥതയോടെ പൊറുക്കുക, എന്നെ തേടി ആരും വരില്ലല്ലോ എന്ന ആശ്വാസം എന്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ടാകും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ എന്റെ ആദി ഒഴിഞ്ഞകലാൻ തുടങ്ങി. ഏതൊരു ഭീതിയും നേരിട്ട് അത് സ്വയം ഇല്ലാതായി പോകുന്നതാവാം ഒരു കാരണം. മറ്റൊന്ന്, എന്നെ തേടി വരാനുള്ള കാലം കഴിഞ്ഞു എന്നൊരു വിശ്വാസവുമാവാം. സ്പോൺസറുടെ അരികിൽ നിന്നും ഓടിപ്പോകുന്ന ഏതൊരാളും ഏതാണ്ട് 15 ദിവസം, ഒരു മാസത്തിനകം എത്രയായാലും പോലീസ് വലയിൽ വീണിരിക്കും. അല്ലെങ്കിൽ അവൻ അതിനധികം ഒരു താൽക്കാലിക സുരക്ഷിത സ്ഥാനം കണ്ടെത്തി കഴിഞ്ഞിരിക്കും. പിന്നെ അവനെ കണ്ടെത്തുക ഏതൊരു അറബിക്കും പ്രയാസമുള്ള സംഗതിയാണ്. അങ്ങനെ വർഷങ്ങളായി രേഖകൾ ഒന്നുമില്ലാതെ താമസിക്കുന്ന എത്രയോ പേരുണ്ട്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ 1-2 മാസത്തിനകം അറബികൾ ഞങ്ങളെ അന്വേഷണം അവസാനിപ്പിക്കും. പിന്നെ പോലീസിൽ ഒരു കേസ് കിടക്കും. എന്നെങ്കിലും പിന്നെ കിട്ടിയാൽ കിട്ടി, അത്ര തന്നെ. ആ ഒരു കാലപരിധിയിലേക്ക് കഴിഞ്ഞതോടെ എനിക്കും ഹമീദിനും ആശ്വാസമായി. ഇനി ഒരിക്കലും ഞങ്ങളെ തേടി ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ ആ വരിയിൽ നിൽപ്പ് നിൽക്കൊന്നും രസവും കൗതുകമായി തീർന്നു. വെറുതെ വർത്തമാനം പറഞ്ഞും കളിതമാശകൾ പങ്കിട്ടുമായിരുന്നു ഞങ്ങൾ ആ 2 മണിക്കൂർ ചെലവഴിക്കുന്നത്. ജയിലിനുള്ളിൽ 4-5 മാസം പിന്നിട്ടവരുടെ ഒക്കെ കാര്യം ഇതായിരുന്നു ആദികളോട് ഒരു തരം സമരസപ്പെടൽ. അത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ തേടി വരുന്നുണ്ട്. ജീവിതം എത്ര കഠിനമായിരുന്നെങ്കിലും ആളുകൾ വന്നുപോയി ഇരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു ഞങ്ങൾക്ക് ബ്ലോക്ക്. സ്ഥിരം അന്തേവാസികൾ ആരുമില്ല. പഴയവർ പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയവർ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിച്ച് ഒരു കൂട്ടമായല്ല വരുന്നത്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഒറ്റത്തിരിഞ്ഞാണ് ആ വരവ്. പല ദിവസങ്ങളിൽ പല നേരങ്ങളിലായി പതേയുള്ള ഒരു ഒഴികു വരവാണ് നാം അറിയുക കൂടിയില്ല. എന്നാൽ ഒരു വണ്ടി വന്നു നിൽക്കുമ്പോൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോം കാലാവുന്ന പോലെ ചിലപ്പോഴേക്ക് ഒഴിഞ്ഞുപോക്ക്. അറബികൾ പരിശോധനയ്ക്ക് വരുന്നതിന്റെ പിറ്റേ ദിവസം എംബസികളുടെ ദിവസമാണ്. എല്ലാ രാജ്യത്തിന്റെയും എംബസി ജീവക്കാർ അതത് രാജ്യങ്ങളിലെ തടവ് പുള്ളികളുടെ വിമോചന പത്രവുമായി ജയിലിൽ വരും. തലേന്ന് കണ്ണീരിന്റെ ദിവസമാണെങ്കിൽ പിറ്റേന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. അന്നും എല്ലാവരെയും ബ്ലോക്കിൽ നിന്ന് പുറത്തു നിർത്തിക്കും. എംബസി ജീവനക്കാർ മുന്നിൽ നിന്ന് വന്ന പേപ്പറുകൾ, എക്സിസ് പാസ് എന്ന് പറയുക, ശരിയായവരുടെ പേരുകൾ വായിക്കും. അവർ മുന്നോട്ട് കയറി നിൽക്കണം. വല്ലാത്തൊരു ആകാംക്ഷ നിറഞ്ഞിരുന്നിൽപ്പാണ് ലോകസുന്ദരി പട്ടത്തിന് തെരഞ്ഞെടുപ്പ് വേദിയിൽ ഫലപ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുന്ന പെണ്ണിന്റെ ആകാംക്ഷ എന്ന് പിന്നെ പലപ്പോഴും ഞാൻ അതിനെ തമാശയോടെ ഓർത്തിട്ടുണ്ട്. സ്വന്തം പേര് വിളിക്കപ്പെടുമ്പോൾ ലോകസുന്ദരിയുടെ മുഖത്ത് ഞെട്ടിവിരിയുന്ന ഒരു ആഹ്ലാദമുണ്ട്. അതുപോലെ ഒരാഹ്ലാദവും പേര് വിളിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഞെട്ടിവിടരുന്നുണ്ടാവും. ആരുമത് പക്ഷേ പരസ്യമായി പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം. എത്രയോ കാലത്തെ യാതനയിൽ നിന്നുള്ള അവസാന വിടുതലാവണം ആ പേര് വിളി. ഇപ്പോൾ തന്റെ പേര് വിളിക്കും, പേര് വിളിക്കും എന്ന പ്രതീക്ഷയുടെ ആകാംക്ഷയിൽ കാത്തുനിന്ന ദിനങ്ങൾ. വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ തന്റെ പേരില്ലെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ട്. മാസങ്ങളായി കാത്തുകാത്തു കിടക്കുന്നവരിൽ ചിലർ ശരിക്കും കരഞ്ഞു പോകും. പേര് വിളി കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ ജയിൽ അധികാരികളുടെ മുറിയിലേക്ക് മടങ്ങി പേപ്പർ വർക്കുകൾ ശരിയാക്കുന്ന 5 മിനിറ്റ് സമയം. പിന്നെ ഞങ്ങൾക്കിടയിൽ യാത്ര പറച്ചിലിന്റെ നേരമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞതിന്റെ, ഒന്നിച്ച് വേദനകൾ പങ്കുവച്ചതിന്റെ ഒരു സംഘടനം എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും യാത്രയാകുന്ന നിറഞ്ഞ സന്തോഷത്തോടെയാണ് ബാക്കിയാവുന്നവർ യാത്രയാക്കുന്നത്. അധികം പേരോടൊന്നും യാത്ര പറയാൻ പറ്റില്ല. അപ്പോഴേക്കും അനങ്ങിത്തുടങ്ങുന്ന തീവണ്ടിയുടെ ചൂളംവിളി പോലെ പോലീസുകാരുടെ വിതിലടി മുഴങ്ങും. വിളിക്കപ്പെട്ടവർ എല്ലാം അവരുടെ അടുത്തേക്ക് പോകും. പോകുന്നതിന് തൊട്ടുമുമ്പ് പോലീസ് ബെൽറ്റ് പാട് പുറത്തു വീഴാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ.